Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Pinunam tumethat brahmano rupam yadasyatum yadasya cha devesu athanu mimamsyamevati manye viditam. ോഹുസ്മൃതം കശ്ചിത് യഥാവത് പ്രതിപദ്ധ്യതി കശ്ചിത് അയഥാവത് കശ്ചിത് വിപരീതം കശ്ചിത് ന പ്രതിപദ്ധ്യതി കിമു വക്തവ്യം അതീന്ദ്രിയം ആത്മതത്വം ഇന്ദ്രന്റെയും വിരോചനന്റെയും ആഖ്യാനത്തിലൂടെ ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നതിനുള്ള പ്രതിബന്ധം അതിൻ്റെ പരിഹാരം അതാണ് നിർദ്ദേശിച്ചത്. ഇത് ആത്മതത്വം അതീന്ദ്രിയമാണ്, പ്രതിബന്ധം ഗ്രഹിക്കുന്നതിന് പ്രതിബന്ധം ഉണ്ടാവാം. ആ പ്രതിബന്ധത്തെ ഇവിടെ ഭാഷകാരം പറഞ്ഞു സ്വഭാവദോഷം. ഓരോ ജീവനിലും സഹജമായിരിക്കുന്നു ദോഷങ്ങൾ. സ്വഭാവം എന്ന് പറഞ്ഞാൽ സഹജം, ജന്മനാൾ തന്നെയുള്ള ദോഷം. ആ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് തപസ്, ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ, അത് സ്വീകരിക്കണം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ദോഷക്ഷയം ത്തിനനുസരിച്ചാണ് തത്വഗ്രഹണം. അതുകൊണ്ടിവിടെ പറഞ്ഞു യഥാവത് പ്രതിബദ്ധത. ചിലർക്കത് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയും ഉപദേശം. ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചായാലും ശരി, ആത്മതത്വത്തെ സംബന്ധിച്ചായാലും. എന്തുകൊണ്ട് ആ ദോഷക്ഷയത്തെ അപേക്ഷിച്ച് അവരിൽ ദോഷം ക്ഷയിച്ചിരിക്കുന്നു? അതാണ് മഹാത്മാക്കളിലും മറ്റും കാണുന്നത്. അവരുടെ ദോഷം ക്ഷയിച്ചിരിക്കുന്നു. കശ്ചിത് അയഥാവത്, സാമാന്യമായി കാണുന്ന എന്താണ്? അത് അപൂർണമായി ഗ്രഹിക്കുന്നു. ഉപദേശത്തെ ഭാഗികമായി ഗ്രഹിക്കുന്നു. അങ്ങ് വരുമ്പോൾ ദോഷക്ഷയത്തിന് വേണ്ടി അവരോട് തപസ് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നു. അത് ഇന്ദ്ര വിരോചനന്റെ സന്ദർഭത്തിൽ മാത്രമാണ്. ഉപനിഷത്തിൽ പല ഭാഗങ്ങളിലും അജാതശത്രു ഉപദേശിക്കുന്നിടത്ത്, മറ്റു പല ഭാഗങ്ങളിലും, എവിടെയെല്ലാം ഉപദേശം ഉണ്ടോ അവിടെയെല്ലാം ഇതാവശ്യപ്പെടുന്നുണ്ട്. തപസ് ശ്രോതാവിനോട് ഇതാവശ്യപ്പെടുന്നുണ്ട്. ഉപനിഷത്ത് ഋഷിമാരെ, കുലപതികൾ, ഗുരുകുലത്തിൻ്റെ അധിപന്മാരായിരുന്ന ഉപദേശിക്കുന്നവരും അവര് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതായി പറയുന്നുണ്ട്. പക്ഷെ ഭാഷകാരനത് അർത്ഥവാദമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നിടത്ത് പോലും അവർ ഉപദേശം സ്വീകരിക്കാൻ വരുന്നവരോട് പറയുന്നത് തപസ്, ബ്രഹ്മചര്യം പോലെയുള്ള തപസ് അനുഷ്ഠിക്കാനാണ്. ഇതിനതുകൂടാതെ വിദ്യാഗ്രഹണം സാധ്യമല്ല എന്നാണ്. തപസ് അനുഷ്ഠിച്ചവർക്ക് അത് ഉപദേശിക്കാൻ അധികാരമുള്ളൂ എന്നാണ്. അവരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല. ഗൃഹസ്ഥാശ്രമിയായിരുന്നു അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ത്യജിച്ചവരാണോ, അതുള്ള അതല്ല. ഈ ഉപദേശം ഗ്രഹിക്കണമെങ്കിൽ തപസ്സനുഷ്ഠിച്ചേ മതിയാവും. അതാണ് ഉപനിഷത്തിൽ സർവത്ര വരുന്നത്. അത് ഗൃഹസ്ഥാശ്രമിയായിരുന്നാലും ശരി, അവർ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചേ മതിയാവും എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ആ യഥാവത്, അപൂർണത ഗ്രഹണത്തിൽ വന്നാൽ അതിന് പരിഹാരമായി തപസ്സനുഷ്ഠിച്ചേ മതിയാവും. അതുകൊണ്ട് സർവത്ര ഉപദേശം സ്വീകരിക്കാൻ വരുന്നവരോട് പറയും, സമിത്പാണിയായി വരിക, വിധിയോ ഗുരുവിനെ സമീപിക്കുക. ആ വിധിയിൽപ്പെടുന്നതാണ് ബ്രഹ്മചര്യം. അത് ശ്രോതാവ് അത് അനുഷ്ഠിച്ചേ മതിയാവും എന്നുള്ളതാണ്. കസ്റ്റിത് വിപരീതം, പലർക്കും പറയുന്നത് വിപരീതമായി ഗ്രഹിക്കാൻ പറ്റും. അതിനും ഉപനിഷത്തിൽ തന്നെ വിപരീത ഗ്രഹണത്തിന് ആഖ്യാനങ്ങളുണ്ട്. കസ്റ്റിന്ന പ്രതിപത്തെ ചിലർക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണെങ്കിൽ ആത്മതത്വത്തെ സംബന്ധിച്ച് എന്താണ്? അതുകൊണ്ട് അത്ര ഹി വിപ്രതിപന്നാഹ സത് അസദ്വാദിന തർക്കികാഹ സർവേ യുക്തിചിന്ത ചെയ്യുന്നവരാണ് ഇവിടെ താർക്കികന്മാരെന്ന് പറയുന്നത്. കേവലം നൈയായികന്മാരെയല്ല, തർക്കത്തെ ആശ്രയിക്കുന്നവർ, ബുദ്ധിസാമർത്ഥ്യത്തെ ആശ്രയിച്ച് ചിന്തിക്കുന്നവർ എല്ലാവരും എന്താണ്? സത് അസദ്വാദിന സത്തെന്ന് പറയുന്നവർ, അസത്തെന്ന് പറയുന്നവർ, അതെല്ലാ വിഭാഗത്തിലും പോലും അവരെല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. വിപ്രതിപന്നാഹ, അവർക്കൊരു നിശ്ചയത്തിലെത്താൻ കഴിയുന്നില്ല ആത്മതത്വത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ട്? ഈ ബുദ്ധിദോഷമാണ്, തപസ്സിന്റെ കുറവാണ്, ബ്രഹ്മചര്യത്തിന്റെ കുറവാണ്. അതുകൊണ്ട് തസ്മാത് അവിദിതം ബ്രഹ്മേതി സുനിശ്ചിതോക്തമതി വിഷമ പ്രതിപത്തിത്വാ യതി മന്യസഹിത്യാദി സാശങ്കം വചനം യുക്തമേവ ആചാര്യസ്യ. വിഷമപ്രതിപത്തിത്വം മനസ്സിലാക്കുന്നതിന് പ്രയാസമുള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞു അന്യദൈവ വിദിത അഥോ അവിദിതാദി എന്ന് വ്യക്തമായി പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. സുനിശ്ചിതോക്തമാണ്, ആചാര്യൻ സംശയരഹിതമായി ബോധിപ്പിച്ചു. അവിടെയും ശ്രോതാവിന് വൈഷമ്യം, അതിനെ ഗ്രഹിക്കുന്നതിനുള്ള വൈഷമ്യം അനുഭവപ്പെടുന്നു. ആചാര്യൻ വ്യക്തമായി പറയുന്നു എന്നതുകൊണ്ടായില്ല. ആചാര്യന്റെ ഉള്ളിലാണ് വ്യക്തത, ശ്രോതാവിന്റെ മനസ്സിൽ ആ വ്യക്തത വരുന്നില്ല. അതാണ് വിഷമപ്രതിപത്തി. വൈഷമ്യം അനുഭവപ്പെടുന്നു പറഞ്ഞല്ലോ, സ്വഭാവദോഷം. അതുകൊണ്ട് അതിനെ ഗുരു മനസ്സിലാക്കി, യതി മന്യസേ നീ ഇങ്ങനെ കരുതാം, എന്റെ വചനത്തെ നീ ഇപ്രകാരം വ്യാഖ്യാനിക്കാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാശങ്കം വചനം, ആ സംശയത്തെ കണക്കിലെടുത്തുകൊണ്ട് മറുപടി പറയും. ഉത്തമേവ ആചാര്യ, ആചാര്യൻ യോഗ്യമായ രീതിയിൽ തന്നെയാണ് തുടർന്ന് ശിഷ്യനോട് ഉപദേശിക്കുന്നത്. എന്താണോ ദഹരം അല്പമേവാപി ന്യൂനം തുമ്പ്യർത്ഥജാനീഷേ ബ്രഹ്മണരൂപം, ഞാൻ വ്യക്തമായി ധരിപ്പിച്ചിട്ടും നീ സ്വല്പമേവ ജാനീഷേ ബ്രഹ്മണരൂപം, ആ പരമാർത്ഥ തത്വത്തെ, നിന്റെ വാസ്തവ സ്വരൂപത്തെ നീ ഏകദേശം മനസ്സിലാക്കിയേ. അറിവിന്റെ പൂർണത നിന്നിൽ പ്രകാശിച്ചില്ല. ദഹരം അല്പം, അല്പമേ നീ ഗ്രഹിച്ചുള്ളൂ എന്നാണ്. കിം അനേകാനി ബ്രഹ്മണരൂപാണി മഹാന്തി അല്പകാണിച്ച, അങ്ങനെ കുറഞ്ഞും കൂടിയും മനസ്സിലാക്കാൻ ബ്രഹ്മത്തിന് പല രൂപങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു സംശയം, നമുക്ക് അല്പം മനസ്സിലാക്കാവുന്ന ഒരു ബ്രഹ്മം, കൂടുതൽ മനസ്സിലാക്കാവുന്ന ഒരു തത്വം, അങ്ങനെയുണ്ടോ? ഇതിൽ തത്വം ഏകരൂപമാണല്ലോ, അതിന്റെ ജ്ഞാനവും ഏകരൂപത്തിലാണ് വരേണ്ടത്. ഒരാൾ അല്പം മനസ്സിലാക്കുന്നു, വേറൊരാൾ കൂടുതൽ മനസ്സിലാക്കുന്നു, ഇതെല്ലാം വരുന്ന ഇവിടെ ഏറ്റക്കുറച്ചുള്ള വസ്തുക്കളിലാണ്. ബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഏകരസം, ഏകസ്വഭാവം, അതിലെങ്ങനെ നാനാ ജ്ഞാനം വരും? കിയനാഹദഹരം ഇത്യാദി പാഠം പറയുന്നു. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് കുറെ ശരിയുണ്ട്. അത് ഏക സ്വഭാവമുള്ളതാണോ? പക്ഷേ അത് അനേക സ്വഭാവമുള്ളതെന്നും പറയാം. ഏകരസം ആണ് ബ്രഹ്മം, അനേകരസമെന്നും പറയും. ഏകമാണെന്ന് പറയാം, അനേകമാണെന്നും പറയാം. അതെങ്ങനെ പറയും? അനേകാനിഹി നാമരൂപ ഉപാധിപ്രദാനി ബ്രഹ്മണരൂപാണി നസ്വത. അത് ഏകരൂപത്തിലാണെങ്കിലും അത് പ്രകാശിക്കുന്നത്, പ്രകടമാകുന്നത് നാനാരൂപത്തിലാണ്. എന്തുകൊണ്ട്? നാമരൂപ ഉപാധികളെ കൊണ്ട്, നാമരൂപ ഉപാധികളെ കൊണ്ട് പല രൂപത്തിൽ പ്രകടമാകും. ഒരേ സൂര്യൻ പല ജലത്തിൽ പല തരത്തിൽ, സൂര്യൻ ഏകനാണെങ്കിലും അതിൻ്റെ പ്രതിബിംബം പല തരത്തിലാകും. ആകാശം ഏകമാണെങ്കിലും അത് മഹാകാശമായി ചെറിയ ആകാശങ്ങളായി അനുഭവപ്പെടുന്നു. അതുപോലെ ഉപാധികളെ കൊണ്ട് ഒന്ന് തന്നെ പലതായി അനുഭവപ്പെടുന്നു. അങ്ങനെ അനുഭവപ്പെടാമെങ്കിൽ ശ്രോതാവും ഒന്നിനെ തന്നെ പലതായി ഗ്രഹിക്കാം. അതിൻ്റെ പൂർണ്ണതയിലായിരിക്കില്ല ഗ്രഹിക്കുന്നത്. സ്വതസ്തു പരമാർത്ഥം അതല്ലെങ്കിലും അനുഭവം അങ്ങനെ ആകാം എന്നാണ്. അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ബ്രഹ്മം ഏകമാണെന്ന് പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ടത് പരമാർത്ഥം എന്നുള്ളതാണ്. അനേകമെന്ന് പറയുന്നതും ശരി തന്നെ. അങ്ങനെ ഉപാധികളെ കൊണ്ട്, ഉപാധികളെ കൊണ്ടത് അനേകമായിരിക്കുന്നു. അതിനും ഒരു ശരിയുണ്ട്. അതാണ് വ്യാവഹാരികമായ ശരി. അങ്ങനെയും പറയാം. രണ്ടും അത് യോജിക്കുന്നതാണ്. സ്വതസ്തു പരമാർത്ഥത്തിൽ എങ്ങനെയാണ്? അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥാരസം, നിത്യം, അഗന്ധവച്ഛയത്. അത് അശബ്ദമാണ്, അസ്പർശമാണ്, അരൂപമാണ്, അഗന്ധമാണ്, അരസമാണ്. അതാണ് അതിൻ്റെ സ്വഭാവം. അവിടെ അത് ഏകമാണ്, ഏക സ്വഭാവമാണ്. പക്ഷെ അത് തന്നെയാണ് ശബ്ദവത്തായിരിക്കുന്നത്, സ്പർശവത്തായിരിക്കുന്നത്, രൂപവത്തായിരിക്കുന്നത്, രസവത്തായിരിക്കുന്നത്, ഗന്ധവത്തായിരിക്കുന്നത്. അങ്ങനെ അത് നാനായി. ഇവിടെ എന്ത് ചെയ്യുന്നു? ശബ്ദാദിവി സഹ അരൂപാണി പ്രതിഷിദ്ധിന്റെ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം അതിൽ നിഷേധിക്കുന്നു. അത് ഏകമാണെന്ന് പറയുന്നു. മനോ ഏനേവ ധർമ്മേണ യദ് രൂപ്യതേ തദേവ തസ്യ സ്വരൂപമിതി ബ്രഹ്മണോപി യേന വിശേഷേണ നിരൂപണം തദേവ തസ്യ രൂപം സ്യാത് അത് ഉച്ചത്തെ യദസ്യ ബ്രഹ്മണോ രൂപം എന്ന് പറഞ്ഞു. ഈ ബ്രഹ്മത്തിന്റെ രൂപം, ബ്രഹ്മത്തിന്റെ സ്വരൂപം അതെന്താണ്? ഏനേവ ധർമ്മേണ യദ് രൂപ്യതേ തദൈവ തസ്യ സ്വരൂപം. ഇത് ലോകത്തിൽ കാണുന്ന ഒരു നിയമമാണ്. ഏതൊരു ധർമ്മത്തിലാണോ ഒന്ന് പ്രകാശിക്കുന്നത് അതാണ് അതിന്റെ സ്വരൂപം. അഗ്നി, അഗ്നിയുടെ ധർമ്മം എന്താണ്? പ്രകാശം, ഉഷ്ണം. അഗ്നി പ്രകാശമായും ഉഷ്ണമായും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അഗ്നിയുടെ സ്വരൂപം എന്താണ്? പ്രകാശവും ഉഷ്ണവുമാണ്. അതിന് പറഞ്ഞത് ഏനൈവ ധർമ്മേണ യദ് രൂപ്യതേ. അഗ്നി നമ്മൾ പറയുന്നു അത് ഉഷ്ണവും പ്രകാശവും ചേർന്നാണ്. യദ് രൂപ്യതേ അതങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, പ്രകാശിക്കുന്നു, നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നു. എങ്ങനെ അത് അനുഭവത്തിന് വിഷയമാകുന്നു അതാണ് അതിൻ്റെ സ്വരൂപം. പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും അങ്ങനെയാണ്. എങ്ങനെ അത് അനുഭവപ്പെടുന്നു അതതിന്റെ സ്വരൂപം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മണോപി ഏന വിശേഷേന നിരൂപണം തദൈവ തസ്യ രൂപം. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം ഏത് തരത്തിൽ അനുഭവപ്പെടുന്നു അതായിരിക്കും ബ്രഹ്മത്തിന്റെ സ്വരൂപം. അതിന് സമാനം പറയുന്നു യദസ്യ ബ്രഹ്മണ രൂപം. ബ്രഹ്മസ്വരൂപം എങ്ങനെയാണ്? അതെങ്ങനെ അനുഭവപ്പെടുന്നു, അതങ്ങനെ പ്രകാശിക്കുന്നു. സ്വാമിയുടെ ചൈതന്യം അതാണ് അതിന്റെ സ്വരൂപം. ബ്രഹ്മസ്വരൂപം ചൈതന്യമാണ്, ബോധസ്ഫുരണമാണ് ബ്രഹ്മസ്വരൂപം. പ്രതിഭാദീനാം അന്യതമസ്യ സർവേഷാം വിപരിണതാനാം വാ ധർമ്മോ ന ഭവതി. അത് ആ ചൈതന്യം ബോധസ്ഫുരണം പൃഥിവ്യാദി ഭൂതങ്ങളുടെ ധർമ്മമല്ല. പൃഥിവ്യാദി ഭൂതങ്ങളിൽ ഓരോ ധർമ്മങ്ങൾ നമ്മൾ കാണുന്നു. പൃഥിവി ഗന്ധവത്തായിരിക്കുന്നു, ജലം സ്പർശവത്തായിരിക്കുന്നു, അഗ്നി ഉഷ്ണവത്തായിരിക്കുന്നു, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഈ പല ഗുണങ്ങൾ ഒന്നി കാണുന്നു, പൃഥിവിയിൽ തന്നെ പല ഗുണങ്ങൾ കാണുന്നു. ജലത്തിൽ ഗന്ധം സ്പർശം രൂപം എല്ലാം കാണുന്നു, വായുവിൽ സ്പർശം കാണുന്നു, ഇങ്ങനെ പല ഗുണങ്ങൾ കാണുന്നു. ചൈതന്യം ഇതിൻ്റെ ഒന്നും ഗുണമല്ല. ഇതെല്ലാം പരിണമിച്ച് കൂടിക്കലർന്ന് അനുഭവപ്പെടുന്ന ഭൗതിക വസ്തുക്കളുടെ ഗുണവുമല്ല. അതിൻ്റെ ധർമ്മമായും ചൈതന്യം അനുഭവപ്പെടുന്നില്ല. തഥാ ശ്രോത്രാദീനാം അന്ധക്കർമ്മസ്യ ധർമ്മോ ന ഭവതി. ശ്രോത്രാദി ഇന്ദ്രിയങ്ങളുടെ ധർമ്മമായി കാണുന്നില്ല, അന്ധക്കർമ്മത്തിന്റെ ധർമ്മമായി കാണുന്നില്ല ചൈതന്യം. എന്തുകൊണ്ട്? ചൈതന്യം അല്ലെങ്കിൽ ബോധസ്ഫുരണം ഇതിന്റെ ഒന്നും ധർമ്മമായി കാണുന്നില്ല. കാരണം ഇതെല്ലാം ബാഹ്യമാണ്, അതുകൊണ്ട് ഇതിന്റെ ധർമ്മമല്ല. എല്ലാം ബാഹ്യമായി അനുഭവപ്പെടുന്നു. പൃഥിവി തുടങ്ങിയ തത്വങ്ങൾ, ഭൂതങ്ങൾ, ഭൗതിക വസ്തുക്കൾ സർവത്തെയും ഇതം എന്നാണ് അനുഭവപ്പെടുന്നത്. അതാണ് ബാഹ്യം എന്ന് പറയുന്നത്. ഇത് എന്ന് ബാഹ്യമായി അറിയാൻ കഴിയും. ബാഹ്യമായി എന്ന് പറയുമ്പോൾ എന്തിൽ നിന്ന് ബാഹ്യമായി എന്ന് ചോദ്യം. ഈ കാണുന്ന സർവ്വതും എന്തിൽ നിന്ന് ബാഹ്യമായി അറിയും? ആന്തരികമായിരിക്കുന്നതിൽ നിന്നും ബാഹ്യമായി. ആന്തരികമായിരിക്കുന്ന എന്താണ്? ഈ ചൈതന്യസ്ഫുരണം. ചൈതന്യസ്ഫുരണം ആന്തരികമായിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെല്ലാം ബാഹ്യമായി അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ ചൈതന്യസ്ഫുരണത്തിൽ നിന്നും വേറിട്ടുള്ള, ആ ബോധസ്ഫുരണത്തിൽ നിന്നും വേറിട്ടുള്ള സർവവും ഇതം എന്നറിയുന്നു. അത് ബാഹ്യമായിരിക്കുന്ന തത്വങ്ങൾ മാത്രമല്ല, മനസ്സുൾപ്പെടെയുള്ള, മനസ്സിനെ ആന്തരികമെന്ന് പറയുന്നു. അതുകൊണ്ട് ബാഹ്യമായ തത്വങ്ങൾ അപേക്ഷിച്ച്, പക്ഷെ മനസ്സും ബാഹ്യമാണ് ചൈതന്യസ്ഫുരണത്തെ അപേക്ഷിച്ച്. ഇന്ദ്രിയങ്ങളും ബാഹ്യമാണ് ഈ ചൈതന്യസ്ഫുരണത്തെ അപേക്ഷിച്ച്. എന്തുകൊണ്ട്? ആ ഇന്ദ്രിയങ്ങളെയും അറിയുന്നു ഇതം. ഇതം മമ ചക്ഷു, ഇതെന്റെ ചക്ഷു ഇന്ദ്രിയമാണ്. ഇതം മന, ഇത് മനസ്സാണ്. സർവത്ര ഇത് ഇതെന്ന് ബാഹ്യമായി മനസ്സുൾപ്പെടെയുള്ള സർവത്തെ അറിയുന്നു. ഇതെല്ലാം ബാഹ്യമായിരിക്കണമെങ്കിൽ ആന്തരികമായ ഒന്ന് വേണം. ആന്തരികമായ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിനും ബാഹ്യമാകാൻ പറ്റും. അതെന്താണോ? ആന്തരികമായിരിക്കുന്ന ഈ ബോധസ്ഫുരണം തന്നെ. ആ ബോധസ്ഫുരണം അപേക്ഷിച്ച് ബാഹ്യമായിരിക്കുന്നു. ബോധസ്ഫുരണത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ബാഹ്യമാകുന്നു? കാരണം ആ ബോധസ്ഫുരണത്തിൽ പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ ആ ബോധസ്ഫുരണത്തിന്റെ വിഷയമായിരിക്കുന്നു. മനസ്സെന്ന് പറയുന്നത് കാമക്രോധാദികളും വികാര വിചാരങ്ങളും ചേർന്നാണ്, അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതും ഈ ബോധസ്ഫുരണത്തിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ആ ബോധസ്ഫുരണത്തെ അപേക്ഷിച്ചത് ബാഹ്യമായിരുന്നു. അപ്പൊ ബാഹ്യമായിരിക്കുന്ന ഒന്നിനെയും ആത്മാവായി സ്വസ്വരൂപമായി നിർദ്ദേശിക്കാൻ വയ്യ. അതിനൊന്നിനെയും ആന്തരികമായ സ്വരൂപം എന്ന് പറയാൻ വയ്യ. അപ്പൊ ഇത് സർവതും ബോധത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട് ബോധം സർവാന്തരമായിരിക്കുന്നു. മറ്റ് ബാഹ്യമായിരിക്കുന്ന സർവതും ഒന്നിനപേക്ഷിച്ച് മറ്റ് ഒന്നാന്തരമായിരിക്കും. പക്ഷേ സർവതും ബോധത്തിന് വിഷയമായിരിക്കുന്നു, മനസ്സുൾപ്പെടെയുള്ള സർവതും. അത് വിഷയമായതുകൊണ്ട് അത് ബാഹ്യമായി. അതിനപേക്ഷിച്ച്, സർവത്തെ അപേക്ഷിച്ച് ആ ബോധസ്ഫുരണം ആന്തരികമായി, അത് സർവാന്തരം എന്ന് പറയുന്നു. സർവാന്തരമായതുകൊണ്ട് അത് സൂക്ഷ്മമായി സുസ്വരൂപമായി അതിനെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. അതിനെ ബാഹ്യമാക്കാൻ വയ്യ. എന്തുകൊണ്ട്? അതിൽ സർവവും പ്രകാശിക്കുന്നു, അതിൽ സർവവും പ്രകടമാകും. ആന്തരികങ്ങളായിരിക്കുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ബാഹ്യങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങളും സർവവും അതിൽ പ്രകടമായിരിക്കും. ഈ സ്വരൂപം, സ്വസ്വരൂപം, അതുകൊണ്ടാണ് പറയുന്നത് ചൈതന്യമാണ്. അതിൽ സർവവും പ്രകാശിക്കുന്നുകൊണ്ട് പറയുന്നു അത് ചൈതന്യമാണ്, അത് ബോധസ്ഫുരണമാണ്, അതാണ് ആത്മാവ്. അത് ഒരിക്കലും ബാഹ്യമായിരിക്കുന്ന ഒന്നിന്റെയും ധർമ്മമല്ല. മറ്റെന്തെങ്കിലും കൂടിച്ചേർന്നതുണ്ടാകുന്ന, എന്തെങ്കിലും കൂടിച്ചേർന്നുണ്ടായാലും അതെല്ലാം ബാഹ്യമായി പോകും. പഞ്ചഭൂതങ്ങളും മറ്റും കൂടിച്ചേർന്നുണ്ടാകുന്നത് സർവവും ബാഹ്യമാണ്. അതിനാന്തരികമായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ശ്രോത്രാദീനാം അന്ധകർണസ്യ സദ്ധർമ്മം നഭവതി. ഇന്നും അന്ധകർണത്തിന്റെ ധർമ്മമല്ല, ഇന്ദ്രിയങ്ങളുടെ ധർമ്മമല്ല, പഞ്ചഭൂതങ്ങളുടെ ധർമ്മമല്ല, എല്ലാം കൂടിച്ചേർന്നുണ്ടാകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് സർവാന്തരമാകാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൽ മറ്റ് സർവതും പ്രകാശിക്കത്തില്ല. ഈ ബോധരൂപത്തിലുള്ള അനുഭവത്തിൽ ഇത് വെളിപ്പെടില്ല. അപ്പോൾ ഈ ബോധരൂപത്തിലുള്ള ഈ അനുഭവത്തിൽ പ്രപഞ്ചം വെളിപ്പെടുന്നതുകൊണ്ട് പ്രപഞ്ചം ഈ ബോധത്തിൽ നിന്നും വേറെയാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവത്തെയും, മനസ്സ് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ ഉള്ള സർവത്തെയും ഇതം എന്നും ഈ ബോധത്തെ മാത്രം അഹം എന്നു പറയാൻ കഴിയും. അഹംബോധം, ആ സ്വസ്വരൂപ ബോധം, സ്വസ്വരൂപമായിരിക്കുന്ന ബോധം, അതാണ് ബ്രഹ്മത്തിന്റെ രൂപം. ബ്രഹ്മത്തിന്റെ രൂപം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ പ്രകാശം, ബ്രഹ്മത്തിന്റെ അനുഭവം, അത് ഈ ബോധമാണ്. യഥസ്യം ബ്രഹ്മണോ രൂപം.